ഇവിടെ സംഭവിച്ചിരിക്കുന്ന നോഹയുടെ കാലഘട്ടത്തിലെ പ്രശ്നം അഞ്ചാം വാക്യത്തിൽ എവ്രി ഇമാജിനേഷൻ ഓഫ് ദ തോട്ട്സ് ഓഫ് ഹിസ് ഹാർട്ട് വാസ് ഓൺലി ഈവിൾ കണ്ടിന്യൂവലി. ആ ബിബ്ലിക്കൽ വേർഡ്സിന്റെ ആ ഋതം ഞാൻ ആലോചിക്കുകയായിരുന്നു. എവ്രി ഇമാജിനേഷൻ ഓഫ് ദ തോട്ട്സ് ഓഫ് ഹിസ് ഹാർട്ട്, അവൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളുടെ സങ്കല്പങ്ങൾ കണ്ടിന്യൂവലി ഈവിൾ, തുടർമാനമായി അവൻ്റെ മനസ്സിൽ വരുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, ഈവിൾ. ദോഷത്തിന്മേൽ ദോഷം നിശ്ചയിക്കുകയാണ്, ദോഷത്തിന്മേൽ ദോഷം ആലോചിക്കുകയാണ്, ദോഷങ്ങൾ അവൻ സ്വപ്നം കാണുകയാണ്. അവൻ്റെ സ്വപ്നങ്ങൾ പോലും കറപ്റ്റഡാ. ഈ കാലയളവിലെ ജനങ്ങളുടെ പ്രത്യേകത ഏതാണ്? അവൻ്റെ സ്വപ്നങ്ങൾ പോലും കറപ്റ്റഡാണെന്നുള്ളതാണ്. നമ്മുടെ സങ്കല്പങ്ങൾ കറപ്റ്റഡാണ്, നമ്മുടെ ചിന്തകൾ കറപ്റ്റഡാണ്, അതുകൊണ്ടാണ് നമ്മുടെ പ്രവൃത്തികൾ കറപ്റ്റഡാകുന്നത്. നമ്മുടെ പ്രവൃത്തി ദോഷമുള്ളതാകുന്നതിൻ്റെ കാരണം എന്നറിയാമോ? നമ്മുടെ സ്വപ്നങ്ങൾ ദോഷമുള്ളതായതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രവൃത്തിയിലുള്ള എല്ലാ ദോഷങ്ങളും നോക്കുമ്പോൾ ആലോചിക്കണം. പ്രവൃത്തി മാത്രമല്ല, എന്താണ് അതിൻ്റെ ആഴത്തിൽ നമ്മുടെ ഇമാജിനേഷൻ പോലും, നമ്മുടെ സങ്കല്പങ്ങൾ പോലും, നമ്മുടെ സ്വപ്നങ്ങൾ പോലും, നമ്മൾ ആരാകാൻ ആഗ്രഹിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലും. ഞാൻ പറയട്ടെ, ഇന്ന് ഈ തലമുറയിൽ പെന്തക്കോസ്തുകാരന് പറ്റിയിരിക്കുന്നത് വീഴ്ചയല്ല, അതിനപ്പുറത്ത് ചാട്ടമാണ്. വീഴുന്നത് വേറെ, ചാടുന്നത് വേറെ. അവൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ പറഞ്ഞേക്കാം, എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല. അത് തന്നെ ശരിയായ കാര്യമല്ല. എങ്കിലും ഇന്ന് ആഗ്രഹങ്ങൾ പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന ഏക ലക്ഷ്യത്തോടുകൂടെ ജീവിക്കുന്ന എത്ര പേരുണ്ട് പെന്തക്കോസ്തുകാരിൽ? ഹാനോക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുന്ന അതാണ്. എന്താണ്? അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. അവൻ്റെ ചുറ്റുപാടുമുള്ള ജനങ്ങൾക്കൊന്നേ പറയാനുണ്ടായിരുന്നു, എന്ത്? ഹാനോക്കിനെ നീ നോക്കിയിട്ട് എന്തെങ്കിലും കാര്യത്തിൽ അവനെ വളയ്ക്കാൻ പറ്റത്തില്ല മോനെ. കാരണം അവൻ്റെ ജീവിതത്തിൽ ഏക ആഗ്രഹം എന്താണെന്ന് അറിയാമോ? വല്ലവിധേനയും ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. ഏത് പെന്തക്കോസ്തുകാരനെ നോക്കി ഇന്ന് അവൻ്റെ അയൽവക്കത്തുള്ളവരത് പറയുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളെക്കുറിച്ച് പറയുമെന്ന് ആലോചിച്ച് നോക്ക്. ഹല്ലേലൂയ. നോഹയുടെ കാലം പോലെയാകും. വി കൺസിഡർ അവർ സെൽസ് ആസ് ഫിസിക്കൽ ബീയിങ്സ് വിത്ത് എ സ്പിരിറ്റ്. നോ, വി ആർ സ്പിരിച്വൽ ബീയിങ്സ് വിത്ത് എ ബോഡി. അതുകൊണ്ട് എൻ്റെ ആത്മാവ് എന്നേക്കും മനുഷ്യനിൽ വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. മൂന്നാമത്തെ വാക്യം നമ്മൾ കാണുന്നത്, മൈ സ്പിരിറ്റ് ഷാൽ നോട്ട് എബൈഡ് ഇൻ മാൻ ഫോർ എവർ. വസിക്കുകയില്ല എന്നാണ്, എന്നേക്കും വസിക്കുകയില്ല. പക്ഷേ മലയാളത്തിലെ ട്രാൻസ്ലേഷൻ കുറച്ചുകൂടെ കറക്റ്റാണ്. റൂള് ചെയ്യത്തില്ല എന്നാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. യാഡോൺ, അഡോണായി എന്ന് പറയുന്നതിന് ആ ധാതുവിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ഇനി റൂള് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? കാരണം അവൻ അതിനെ അനുവദിക്കുന്നില്ല. അവൻ്റെ ജീവിതം അവനൊരു ശരീരം മാത്രമേ ഉള്ളൂ എന്നതുപോലെയാണ്. അവന് ബോധിച്ച കാര്യങ്ങളാണ് അവൻ ചെയ്യുന്നത്. അവൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ എന്നെ അനുവദിക്കുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നത്. യുനോ, നമ്മുടെ തലമുറയിലെ വിശ്വാസികളെന്ന് വിളിക്കുന്നവരുടെയും പ്രശ്നം അതാണ്. വി ഡു നോട്ട് അലാവ് ഗോഡ് ടു റൂൾ ഓവർ അസ്. നമ്മൾ അവൻ്റെ ഇഷ്ടം തിരക്കുന്നില്ല. നാം ഇന്ന് ബോധിച്ചതുപോലെ നടക്കുകയാണ്. നമ്മുടെ കഴിവില്ലായ്മയല്ല, അതിനും അപ്പുറത്ത് ബോധപൂർവം ഞാൻ ദൈവത്തെ നിഷേധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. എൻ്റെ തീരുമാനങ്ങളിൽ കൈകടത്താനായിട്ട്, എൻ്റെ തീരുമാനങ്ങളെ മാറ്റിമറിക്കാനായിട്ട് ദൈവത്തെ അനുവദിക്കാത്ത ഒരു സ്റ്റേജ്. അതാണ് നോഹയുടെ തലമുറയുടെ പ്രത്യേകത. ദൈവം പറയുകയാണ്, അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും അവൻ സമ്മതിക്കുന്നില്ല. അവൻ ആത്മാവിൻ്റെ വാതിലുകൾ എനിക്ക് നേരെ കൊട്ടിയടച്ചിരിക്കുന്നു. അവൻ ശരീരമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രം ഇടപെടുന്നു. ഞാൻ അവനോട് വാദിക്കാൻ ചെല്ലുമ്പോൾ അവൻ വാതിൽ കൊട്ടിയടയ്ക്കുന്നു. മനുഷ്യൻ പാപം ചെയ്ത് അന്ന് തന്നെ ദൈവം മനുഷ്യനോടുള്ള കമ്മ്യൂണിയൻ നിർത്തി, സംസർഗം. പക്ഷെ പിന്നെയും ദൈവം കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരുന്നു. പാപം ചെയ്ത് ആദാമിനെ ദൈവം അന്ന് വൈകുന്നേരവും ഇറങ്ങിച്ചെന്ന് വിളിക്കുന്നുണ്ട്, ആദാമേ നീ എവിടെ? ഹി വാസ് കമ്മ്യൂണിക്കേറ്റിംഗ്. ദൈവം അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അവനോട് ആശയവിനിമയം ചെയ്തു, അവനോട് സംസാരിച്ചു, അവനോട് ഇടപെട്ടു. പാപം ചെയ്ത ആദാമും ദൈവത്തിൻ്റെ ഇടപാടുകൾക്ക് വേണ്ടി അവൻ്റെ ആത്മാവിനെ തുറന്നു കൊടുത്തു. പാപം ചെയ്ത ദിവസം തന്നെ ദൈവവും ആദാമും തമ്മിലുള്ള സംസർഗം നഷ്ടപ്പെട്ടു. അതാണ് അത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ വീണ്ടും ദൈവം പാപിയായ ആദാമിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. കയ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. സ്വന്തം സഹോദരന്റെ ഘാതകനായ കയ്യനോടും ദൈവം എന്ത് ചെയ്തു? കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് സ്വയം വിളിക്കുന്ന ഈ ജനം ദൈവം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും അനുവദിക്കാത്ത നിലയിൽ ദൈവത്തെ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അവന് ബോധിച്ചതുപോലെയുള്ള ജീവിതം. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചേ, മറ്റുള്ളവരെ ഒന്നും കുറ്റം പറയണ്ട, നമ്മൾ നമ്മുടെ ആത്മാവിൻ്റെ വാതിലുകൾ ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ? കർത്താവ് എന്നോട് സംസാരിക്കണമേ എന്ന് ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ആരും കൈവക്കണ്ട. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കർത്താവേ എന്താ നീ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്ന ദൈവദാസൻ എന്ന് പറഞ്ഞ വാക്കുകൾ ഓർക്കണം. കർത്താവേ നിന്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ എന്നെ സഹായിക്കണേ. വെറുതെ ഒഴുക്കൻ മട്ടിലല്ല ഞാൻ ചോദിക്കുന്നത്, അതെല്ലാവരും ചുമ്മാ പ്രാർത്ഥിക്കുമായിരിക്കും, അതൊക്കെ വായിലൂടെ ഒഴുകി വരുന്നതേ ഉള്ളൂ, ഹൃദയത്തിൻ്റെ ഉള്ളിലല്ല. ഞാൻ പറഞ്ഞത് ദൈവമേ നിന്റെ ഹിതം ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, എന്നോടതൊന്ന് പറ എന്ന് പറഞ്ഞ് ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആത്മാവിൻ്റെ വാതിലുകൾ തുറന്നു കൊടുത്തിരിക്കുന്ന പെന്തിക്കോസുകാരൻ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കണം. സി ദ സ്പിരിറ്റ് വോണ്ട് ദ ഹോളി സ്പിരിറ്റ് വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു, പക്ഷെ നമ്മൾ വാതിൽ തുറന്നു കൊടുക്കുന്നില്ല. അതുകൊണ്ട് ആത്മാവ് മാറി നിൽക്കുകയാണ്. പെന്തിക്കോസുകാരിൽ നിന്ന് ആത്മാവ് മാറി നിൽക്കുകയാണ്. പുതിയ തലമുറയിൽ നിന്നും പഴയ തലമുറയിൽ മിക്കവരുടെ അടുത്തു നിന്നും ദൈവം പരിശുദ്ധാത്മാവ് മാറി നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി വാതിലുകളെ തുറന്നു കൊടുക്കുന്നില്ല. അവർ പാട്ട് പാടുന്നുണ്ട്, കൈ കൊട്ടുന്നുണ്ട്, കൈ ഉയർത്തുന്നുണ്ട്, ആടുന്നുണ്ട്, പാടുന്നുണ്ട്, പക്ഷേ ആത്മാവിന് എൻ്റെ ആത്മാവോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വാതിൽ തുറന്നു കൊടുക്കുന്നില്ല. ഇതാണ് നോഹയുടെ തലമുറയുടെ പ്രശ്നം. ഈ തലമുറയിൽ നിന്ന് നീ മാറി നിൽക്കണം. സേവ് യുവേഴ്സെൽഫ് ഫ്രം ദിസ് ക്രൂക്കഡ് ജനറേഷൻ. എല്ലാവരും അങ്ങനെ ആയതുകൊണ്ട് നീയും അങ്ങനെ ആകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് തീർത്തും ദൈവവിരുദ്ധമായ ചിന്തയാണ്. അതുകൊണ്ടാണ് നമ്മൾ ലോകത്തോട് അനുരൂപരാകാതിരിക്കേണ്ടത്. ലോകത്തിലെല്ലാവരും അങ്ങനെയാണ്. ലോകത്തിലെല്ലാവരും ദൈവത്തിന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുന്നില്ല. ലോകത്തിൽ ആരും എല്ലാവരും വാതിൽ കൊട്ടി അടച്ചിരിക്കുന്നു. ഞാനിപ്പോൾ എന്തോ ചെയ്യാനാ? നോ, സേവ് യുവേഴ്സെൽഫ്. റോമാലെ ഈ ജനസിസ് ചാപ്റ്റർ സിക്സിൽ ഉൽപ്പത്തി പുസ്തകം 6:6 നമ്മൾ വായിക്കുന്നതെന്ന് അറിയാമോ? ദൈവം മനുഷ്യനെ ഉണ്ടാക്കിക്കൊണ്ട് അനുദപിച്ചു. ദ ലോർഡ് വാസ് ഗ്രീവ്ഡ് ദാറ്റ് ഹീ ഹാഡ് മെയ്ഡ് മാൻ. മനുഷ്യനെ ഉണ്ടാക്കിക്കൊണ്ട് അവൻ ദുഃഖിച്ചു. ഓരോ മനുഷ്യൻ്റെയും മുഖത്തേക്ക് നോക്കിയിട്ട് കർത്താവ് ദുഃഖിച്ചു. ഒറ്റ ഒരുത്തൻ ആത്മാവിൻ്റെ വാതിലുകൾ തുറന്നു കൊടുത്തില്ല. താൻ ഉണ്ടാക്കിയ മനുഷ്യൻ തന്നെ നിഷേധിക്കുന്നത് കണ്ടിട്ടാ കർത്താവ് ദുഃഖിക്കുന്നത്. താൻ ഉണ്ടാക്കിയ മനുഷ്യനോട് ഒരു വാക്ക് സംസാരിക്കാൻ കഴിയാത്ത നിലയിൽ ദൈവത്തെ മാറ്റി നിർത്തിയത് കണ്ടിട്ടാ. എൻ്റെ 3 മക്കളുണ്ട്. ഈ 3 മക്കളും അവരോടൊരു വാക്ക് സംസാരിക്കാൻ എന്നെ അനുവദിക്കാതിരിക്കാൻ അപ്പൻ ഒറ്റ അക്ഷരം മിണ്ടണ്ട എന്ന് എന്നോട് പറഞ്ഞാൽ എനിക്ക് എത്ര ദുഃഖമുണ്ടാകുമോ, അത്രയും ദുഃഖം മനുഷ്യനെ സൃഷ്ടിക്കുക നിമിത്തം ദൈവത്തിനുണ്ടായി. ദ ലോർഡ് വാസ് ഗ്രീവ്ഡ്. അവൻ അനുതപിച്ചു. എല്ലാവരും ദൈവത്തെ ദുഃഖിപ്പിച്ചു, എക്സെപ്റ്റ് വൺ മാൻ, ഒറ്റ മനുഷ്യൻ മാത്രം. ആര്? നോഹ. അതാണ് നോഹയുടെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. അവൻ്റെ തലമുറയിലെ മുഴുവൻ പേരും ദൈവത്തെ ദുഃഖിപ്പിച്ചപ്പോൾ, അവൻ്റെ തലമുറയിലെ മുഴുവൻ പേരും ദൈവത്തിന് നേരെ അവൻ്റെ ആത്മാവിൻ്റെ വാതിലുകൾ കൊട്ടിയടച്ചപ്പോൾ നോഹ പറഞ്ഞു, ലോർഡ് ഐ ആം ഹിയർ, സ്പീക്ക് ടു മീ ഓ ഗാഡ്. കർത്താവേ ഞാനിവിടെ ഉണ്ട്, എന്നോട് സംസാരിക്കണമേ. ദൈവം പറഞ്ഞില്ല, ഓ ആരും പറഞ്ഞാൽ കേൾക്കത്തില്ലടാ, നീയും കേൾക്കുമെന്ന് വേണ്ടെന്ന് പറഞ്ഞില്ല. ആ ഒരൊറ്റ മനുഷ്യനെ ശ്രദ്ധിക്കുവാൻ സ്വർഗം തയ്യാറായി എന്നുള്ളതാണ്. ഇന്നും ഞാൻ പറയട്ടെ, നമ്മുടെ ചുറ്റുപാടുമുള്ള മുഴുവൻ ആളുകളും ദൈവവിരുദ്ധരായി ജീവിക്കുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിന് സംസാരിക്കുവാൻ നമ്മുടെ സഭയിലെ ഒരു വ്യക്തി പോലും വാതില് തുറന്നു കൊടുത്തില്ലെങ്കിലും നീ പറയുകയാണ് കർത്താവ് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിന്നെ നിഷേധിക്കത്തില്ല. അതാ ലവോദിക്കാ സഭയോടുള്ള ദൂതി നമ്മൾ കാണുന്നത്. ലവോദിക്കാ സഭയുടെ പുറത്ത് നിൽക്കുകയാണ് കർത്താവ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എന്നെ അകത്ത് കയറ്റത്തില്ല. ലവോദിക്കാ സഭയുടെ അകത്തേക്ക് കയറാൻ കർത്താവിന് അനുവാദമില്ല. പക്ഷേ കർത്താവ് പറയുക, എങ്കിലും ആരെങ്കിലും ഒരാൾ വ്യക്തിപരമായി എന്നോട് ഉടമ്പടി ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ കടന്നു വന്ന് അവനോടുകൂടെ അത്താഴം കഴിക്കും. അതാ വാക്യത്തിൻ്റെ അർത്ഥം. സഭ യേശുവിനെ പുറത്താക്കിയപ്പോഴും ഒരു വ്യക്തി യേശുവുമായിട്ട് ഉടമ്പടി ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവനുമായിട്ട് ഉടമ്പടി ബന്ധം പുലർത്താൻ അവൻ തയ്യാറാണെന്നാണ് കർത്താവ് പറയുന്നത്. ഇന്നും ഞാൻ പറയട്ടെ, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ നോക്കരുത്. അവർ ആത്മാവിൻ്റെ വാതിലുകൾ കൊട്ടിയടച്ചവരാണോ എന്നുള്ളത് നിങ്ങളുടെ ചിന്തയാകരുത്. നോഹയുടെ തലമുറയിലെ മുഴുവൻ ജനങ്ങളും ദൈവത്തിനെതിരെ വാതിൽ കൊട്ടിയടച്ചപ്പോൾ, ദൈവത്തിന് സംസാരിക്കാൻ കഴിയാത്ത നിലയിൽ അവരുടെ ആത്മാവിൻ്റെ വാതിലുകൾ കർത്താവിന് നേരെ കൊട്ടിയടച്ചപ്പോൾ നോഹ പറഞ്ഞു, ലോർഡ് സ്പീക്ക് ടു മീ, എന്നോട് സംസാരിക്കണമേ. വക്രതയുള്ള ആ ഒരു തലമുറയിൽ നോഹ തന്നെ തന്നെ രക്ഷിച്ചു. ആറാമത്തെ അതിൻ്റെ ആറുമുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴോട് കാണുന്നത് താഴോട്ട് വായിക്കും. ഒൻപതാം വാക്യം നമ്മൾ കാണുന്നത് നോഹയുടെ വംശപാരമ്പര്യം എന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. എല്ലാവരും ദൈവത്തെ മാറ്റി നിർത്തിയപ്പോൾ നോഹ ദൈവത്തോട് കൂടെ നടന്നു. ഇന്നും നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുകയാണ്. കർത്താവ് നമ്മളെ പലപ്പോഴും ആക്കുന്നത് അങ്ങനെയാണ്, വക്രതയുള്ള തലമുറയിൽ മാറി നിൽക്കുന്ന വേർപെട്ട ഒരു ചെറിയ കൂട്ടത്തെ മാത്രമേ കർത്താവ് നോക്കുന്നുള്ളൂ.